ഒരിക്കൽ ഒരു പൂപ്പാടത്തിൻ്റെ നടുവിലൂടെ ഒരു മഞ്ഞപ്പൂച്ച എങ്ങോട്ടോ നടന്നു പോവുകയായിരുന്നു. ചുറ്റും പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു പൂപ്പാടം. മഞ്ഞ ജമന്തികളും ചുവപ്പ് റോസാപ്പൂക്കളും വലിയ ഇതളുകളുള്ള സൂര്യകാന്തിപ്പൂക്കളും ഒക്കെ പൂത്തു നിൽക്കുന്ന ഒരു പൂപ്പാടം. ഒരു തണുത്ത കാറ്റ് വീശിയാൽ സുഗന്ധ നിറയും അവിടെ. ആ മനോഹരമായ പാടത്തിൻ്റെ നടുവിലൂടെ മഴ വരുന്നതിന് മുമ്പ് എവിടേക്കോ എത്താൻ വേണ്ടി സ്വല്പം വേഗത്തിൽ നടക്കുകയായിരുന്നു മഞ്ഞപ്പൂച്ച. അപ്പോളതാ മഞ്ഞപ്പൂച്ചയുടെ മുന്നിലേക്ക് ഒരു വെള്ളക്കടുവ ചാടി വീണു. മഞ്ഞപ്പൂച്ച ഞെട്ടിവിറച്ച് പിന്നോട്ടു മാറി. വെള്ളക്കടുവ മുരടനക്കിക്കൊണ്ട് മുന്നോട്ടു വന്നു. എന്നിട്ട് ഉറക്കെ ഗർജിച്ചു. മഞ്ഞപ്പൂച്ച പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്നെയൊന്നും ചെയ്യല്ലേ. ഇത് കേട്ട വെള്ളക്കടുവ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ നിന്നെ തിന്നുകയേ ഉള്ളൂ. കുറേ കാലമായി ഒരു പൂച്ചയെ തിന്നിട്ട്, അതും ഒരു മഞ്ഞപ്പൂച്ചയെ. ഇതും പറഞ്ഞ് കടുവ ഹഹഹാന്ന് ചിരിച്ചു. അയ്യോ എന്നെ തിന്നരുതേ, ഞാനൊരു അത്യാവശ്യ കാര്യവുമായി പോവുകയാണ്, മഞ്ഞപ്പൂച്ച കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തത്യാവശ്യം? എൻ്റെ വിശപ്പാണ് എനിക്ക് പ്രധാനം, അതുകൊണ്ടിതാ നിന്നെ ഞാൻ തിന്നാൻ പോകുന്നു, കടുവ പറഞ്ഞു. ഇത് കേട്ട മഞ്ഞപ്പൂച്ച കരച്ചിൽ നിർത്താതെ കടുവയുടെ കാല് പിടിച്ചു. വെള്ളക്കടുവേ, താങ്കളുടെ നിറം പോലെ തന്നെ മനസ്സും ശുദ്ധമാണ് എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഈ വയലിൻ്റെ അക്കരയുള്ള ഒരു കുഞ്ഞുമോൾക്ക് പറഞ്ഞു കൊടുക്കാനായി ദൂരെയുള്ള അവളുടെ മുത്തശ്ശിയമ്മ തന്ന ഒരു കഥയുമായി പോവുകയാണ് ഞാൻ. കഥ കേൾക്കാതെ ആ കുഞ്ഞുമോൾ ഉറങ്ങില്ല, അതുകൊണ്ട് ഇപ്പോൾ എന്നെ പോകാൻ അനുവദിക്കൂ. ഞാൻ പോയി ഈ കഥ കുഞ്ഞുമോൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഉടൻ തിരിച്ചു വരാം, എന്നിട്ട് നീ എന്നെ ഭക്ഷണമാക്കിക്കോളൂ. സ്വല്പം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് കടുവ പറഞ്ഞു, പറ്റില്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ തിരിച്ചു വന്നില്ലെങ്കിലോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, കഥ എനിക്ക് പറഞ്ഞതാ, ഞാൻ പോയി പറഞ്ഞു കൊടുത്തോളാം കുഞ്ഞുമോൾക്ക്. ആ പിന്നെ വേറൊരു കാര്യം, ഈ കഥ എനിക്കിഷ്ടമായാൽ ഞാൻ നിന്നെ വെറുതെ വിടുകയും ചെയ്യാം. അത് കേട്ടതോടെ മഞ്ഞപ്പൂച്ച കഥ പറയാൻ തുടങ്ങി. പൂച്ച കഥ പറയാൻ തുടങ്ങിയപ്പോൾ പാടത്തു നിന്നും പറന്നു വന്ന ഒരു ഓറഞ്ച് ചിത്രശലഭം വെള്ളക്കടുവയുടെ വാലിൽ വന്നിരുന്നു. ശലഭവും കഥ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ മഞ്ഞപ്പൂച്ച കഥ പറഞ്ഞു തുടങ്ങി. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജകുമാരിയുണ്ടായിരുന്നു. അതിസുന്ദരിയായ ഒരു രാജകുമാരി. ചെറുപ്പം മുതൽക്കേ രാജകുമാരിയുടെ മാന്ത്രിക വിദ്യകൾ ആ രാജ്യത്ത് പ്രസിദ്ധമായിരുന്നു. രാജകുമാരി മന്ത്രവടി ചുഴത്തി അത്ഭുതങ്ങൾ കാണിക്കുമായിരുന്നു. ചിലപ്പോൾ രാജകൊട്ടാരത്തിലെ പൂന്തോട്ട നിറയെ ചിത്രശലഭങ്ങൾ നിറയ്ക്കുമായിരുന്നു അവൾ. ചിലപ്പോൾ മന്ത്രം ചൊല്ലി നേർത്ത ചിറകുകൾ വീശുന്ന മാലാഖമാരെ ഒരുക്കും. മാലാഖമാർ ചിറകടിച്ച് അവൾക്കു ചുറ്റും പാട്ടുകൾ പാടും, നൃത്തം ചെയ്യും. അങ്ങനെ എന്തിനേറെ പറയുന്നു, രാജകുമാരിയുടെ പ്രശസ്തി എല്ലാ ദിക്കിലും എത്തി. രാജകുമാരിയെക്കുറിച്ചുള്ള വാർത്തകൾ ദൂരെ കാടിൻ്റെ നടുക്ക് കൊട്ടാരം കെട്ടി താമസിക്കുന്ന ഒരു രാക്ഷസിൻ്റെ കാതിലും എത്തി. അവൻ അവൻ്റെ കറുത്ത കുതിരപ്പുറത്തേറി കൊട്ടാരം ലക്ഷ്യമാക്കി കുതിച്ചു. രാജകുമാരിയുടെ മുന്നിലെത്തിയിട്ട് സ്വയം ഭീമാകാര രൂപം സ്വീകരിച്ചു. എന്നിട്ടവൻ രാജകുമാരിയോട് കൽപ്പിച്ചു, നീയല്ലേ മന്ത്രവിദ്യകൾ കാണിക്കുന്ന കുഞ്ഞു രാജകുമാരി, എവിടെ നിന്റെ മാജിക്? ഒരെണ്ണം എന്നെയും കാണിക്കൂ. ഇത് കേട്ട് രാജകുമാരി പറഞ്ഞു, നിന്നെ പോലുള്ള ദുഷ്ടന്മാരെ കാണിക്കാനുള്ളതല്ല എൻ്റെ മാജിക്, അത് പാവങ്ങളെ രസിപ്പിക്കാനുള്ളതാണ്. ആ മറുപടി രാക്ഷസനിഷ്ടമായില്ല. അവൻ മന്ത്രശക്തിയാൽ രാജകുമാരിയെ അന്ധയാക്കി, അതായത് രാജകുമാരിയുടെ കണ്ണിൻ്റെ കാഴ്ച കളഞ്ഞു. എന്നിട്ട് ദൂരെ കൊടും കാട്ടിനു നടുവിലെ പാറക്കെട്ടിന് മുകളിലുള്ള തൻ്റെ കോട്ടയ്ക്കുള്ളിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുപോയി അവളെ തടവറയിലിട്ടു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. പാവം രാജകുമാരി എന്നും ആ ഗുഹയ്ക്കുള്ളിലിരുന്ന് പാട്ടുപാടും, നല്ല മനോഹരമായ ഗാനം. പക്ഷേ എന്തു ചെയ്യാൻ, കൊടും കാടിനു നടുവിലുള്ള ആ ഗുഹയിൽ നിന്നും അവളെ രക്ഷിക്കാൻ ആരും വന്നില്ല. അങ്ങനെ ഒരു ദിവസം ഒരു രാജകുമാരൻ കാടിനടുത്തുള്ള ഗ്രാമത്തിലൂടെ എങ്ങോട്ടോ പോവുകയായിരുന്നു. ദാഹം തീർക്കാനായി കാട്ടരുവിയിൽ ഇറങ്ങി മുഖം കഴുകുമ്പോഴാണ് രാജകുമാരൻ ഒരു മനോഹര ഗാനം കേട്ടത്. ആ പാട്ടിൻ്റെ പുറകെ അവൻ പതുക്കെ കോട്ടയ്ക്കരികിൽ എത്തിച്ചേർന്നു. അത് നമ്മുടെ രാജകുമാരിയുടെ പാട്ടായിരുന്നു കേട്ടോ. രാജകുമാരൻ പതിയെ ആ പാട്ടിന് പിന്നാലെ കോട്ടയിലേക്ക് കയറാൻ ശ്രമിച്ചു. പെട്ടെന്ന് രാക്ഷസൻ അവൻ്റെ മുന്നിൽ വന്ന് അവനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിൽക്കവിടെ, നീ എങ്ങോട്ടാണ് ഈ അതിക്രമിച്ച് കയറാൻ പോകുന്നത്? ഇത് കേട്ട് രാജകുമാരൻ ഞെട്ടിപ്പോയി. നമ്മൾ മഞ്ഞപ്പൂച്ച പറഞ്ഞ രാജകുമാരിയുടെ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ കൂട്ടുകാരെ? രാജകുമാരിയെ രാക്ഷസൻ കൊണ്ടുപോയി തടവിലിട്ടു. അവിടെ ഇരുന്ന് പാവം രാജകുമാരി പാട്ടുപാടിക്കൊണ്ടിരുന്നു. ആ പാട്ട് കേട്ട് ഒരു രാജകുമാരൻ അവിടെ എത്തി. അതുവരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ബാക്കി ഇത് കേട്ടോളൂ. രാജകുമാരൻ ആ പാട്ട് കേട്ട് കോട്ടയ്ക്ക് മുന്നിലെത്തിയപ്പോൾ രാക്ഷസൻ വന്ന് രാജകുമാരനോട് പറഞ്ഞു, നിൽക്കവിടെ, നീ എങ്ങോട്ടാണ് ഈ അതിക്രമിച്ച് കയറുന്നത്? അല്ല, ഒരു പാട്ട് കേട്ടു, അതേ വിടുന്നാന്ന് നോക്കി വന്നതാ, രാജകുമാരൻ പറഞ്ഞു. പാട്ടോ? ഞാനൊന്നും കേട്ടില്ലല്ലോ. ദേ കേട്ടില്ലേ, എന്തു മനോഹരമായ ഗാനം, സ്വപ്നത്തിൽ ഇടയ്ക്ക് കേൾക്കാറുള്ളത് പോലെ, രാജകുമാരൻ പറഞ്ഞു. ഓ അതോ, അത് ഞാൻ വളർത്തുന്ന ഒരു പഞ്ചവർണക്കിളിയുണ്ട്, അവൾ പാടുന്നതാ. അത്ര മനോഹരമൊന്നുമല്ല അത്, നീ ആദ്യമായി കേൾക്കുന്നത് കൊണ്ട് തോന്നുന്നതാ, രാക്ഷസൻ പറഞ്ഞു. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, പക്ഷെ എന്തോ നല്ല രസമുണ്ട് ആ പാട്ട് കേൾക്കാൻ, ഞാനൊന്ന് കണ്ടോട്ടെ ആ പഞ്ചവർണക്കിളിയെ. ഞാൻ മന്ത്രം ജപിച്ച് നിന്നെ ഭസ്മമാക്കേണ്ടെങ്കിൽ ഓടിക്കോ ഇപ്പോ, രാക്ഷസൻ രാജകുമാരനോട് ഗർജിച്ചു. ഇത് കേട്ട് രാജകുമാരൻ തൻ്റെ കുതിരപ്പുറത്ത് കയറി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊന്നും അറിയാതെ രാജകുമാരി തൻ്റെ പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. രാജകുമാരൻ പോയതോടെ പതിയെ രാക്ഷസൻ്റെ കൂർക്കം വലി അവിടെയെങ്ങും നിറഞ്ഞു. അങ്ങനെ രാക്ഷസൻ ഉറങ്ങിപ്പോയി. അപ്പോൾ കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരുന്ന രാജകുമാരൻ പുറത്തു വന്നു. എന്നിട്ട് അവൻ ആ പാട്ടിൻ്റെ നൂലിഴകളിലിങ്ങനെ പിടിച്ച് ആ കോട്ടയ്ക്കുള്ളിലേക്ക് പതുക്കെ കയറി ചെന്നു. ഗുഹയ്ക്കുള്ളിലെ തടവറയിൽ നിന്ന് രാജകുമാരിയെ രക്ഷപ്പെടുത്തി. തൻ്റെ കുതിരപ്പുറത്ത് കയറി അതിവേഗം പാഞ്ഞുപോയി. പോയി പോയി ദൂരെ ഒരു നദിക്കരയിലെത്തിയപ്പോൾ അവൻ കുതിരയെ നിർത്തി. രാജകുമാരി പുറത്തിറങ്ങി. ആ നദിയിൽ നിന്നും ഒരു തുടം വെള്ളം കോരി മുഖം കഴുകി. എന്തൊരത്ഭുതം! രാജകുമാരിക്ക് അതോടെ നഷ്ടപ്പെട്ട കാഴ്ച തിരികെ കിട്ടി, ഒപ്പം തൻ്റെ മന്ത്രശക്തിയും. അപ്പോഴേക്കും പക്ഷേ രാക്ഷസൻ ഉറക്കമെഴുന്നേറ്റു കേട്ടോ. അവൻ രാജകുമാരിയുടെയും രാജകുമാരൻ്റെയും അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ തടഞ്ഞു. എന്നിട്ട് എന്തോ മന്ത്രം ചൊല്ലി അവരെ ശിലയാക്കാൻ പുറപ്പെട്ടു. പക്ഷേ അതിനു മുമ്പ് രാജകുമാരി കണ്ണടച്ച് ഒരു മന്ത്രം ചൊല്ലി. അതോടെ രാക്ഷസൻ ഒരു ഓറഞ്ച് ചിത്രശലഭമായി മാറി എങ്ങോട്ടോ പറന്നുപോയി. രാജകുമാരനും രാജകുമാരിയും ഒരുമിച്ച് കുറേ നാൾ ജീവിച്ചു. മഞ്ഞപ്പൂച്ച കഥ പറഞ്ഞു തീർന്നതും വെള്ളക്കടുവ തൻ്റെ വാലം നനക്കി. അവൻ്റെ വാലിലിരുന്ന് കഥ കേട്ടിരുന്ന ഓറഞ്ച് ചിത്രശലഭം അതോടെ പറന്നുയർന്ന് അവൻ്റെ മുഖത്ത് വന്നിരുന്നു. കടുവ പുഞ്ചിരിച്ചു. കൊള്ളാം, നല്ല കഥ, എനിക്കൊരുപാട് ഇഷ്ടമായി ഈ കഥ, എൻ്റെ മനസ്സ് നിറഞ്ഞു. വരൂ, നിന്നെ ഞാനിനി ഒന്നും ചെയ്യില്ല, നമുക്ക് ആ കുഞ്ഞുമോളുടെ അടുത്ത് പോയി ഈ കഥ പറഞ്ഞു കൊടുക്കാം, കഥ അവൾക്ക് വലിയ ഇഷ്ടമാവും. അങ്ങനെ മഞ്ഞപ്പൂച്ചയും വെള്ളക്കടുവയും ഓറഞ്ച് ചിത്രശലഭവും കൂടി പാടം മുറിച്ച് കടന്ന് കുഞ്ഞുമോളുടെ വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞു കൊടുത്തു. മുത്തശ്ശിയമ്മ മഞ്ഞപ്പൂച്ചയുടെ കയ്യിൽ കൊടുത്തുവിട്ട ആ കഥ കേട്ട് അവൾ നന്നായി ഉറങ്ങി.